ഐപിഎൽ എന്നാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാത്രമല്ല ഇന്ത്യൻ പണക്കൊഴുപ്പിന്റെ ലീഗ് കൂടിയാണെന്ന് ക്രിക്കറ്റ് പ്രേമികൾ തിരിച്ചറിഞ്ഞത് 6 വർഷം മുമ്പാണ്. അതായത് ഐപിഎൽ 1 സീസൺ തുടങ്ങിയപ്പോൾ തന്നെ താരങ്ങൾക്കായുള്ള കോടികളുടെ ലേലം വിളിയും ഗ്യാലറിക്ക് മുന്നിലെ ചീർലീഡേഴ്സിന്റെ നൃത്തച്ചുവടുകളും കളി കഴിഞ്ഞുള്ള നിശാപ്പാട്ടുകളും കണ്ടപ്പോൾ തന്നെ അന്ന് പലരും പറഞ്ഞു ഇത് നല്ല വഴിക്കല്ല പോകുന്നതെന്ന്. എന്നിട്ടും കളിപ്രേമികൾ ആവേശത്തോടെ ടെലിവിഷന് മുന്നിലിരുന്നു. പിന്നെ കേരളത്തിന് സ്വന്തമായി ഒരു ടീം കിട്ടുകയും അതിന്റെ പേരിലുള്ള വിവാദത്തിൽ ശശി തരൂരിന് കേന്ദ്രമന്ത്രിസ്ഥാനം വരെ നഷ്ടമാവുകയും ചെയ്തപ്പോഴാണ് കളിക്ക് പിന്നിലെ കളികൾ പലരും അറിഞ്ഞത്. ആ ക്ഷീണത്തിൽ നിന്നും ഐപിഎൽ ഒന്ന് മാറിവരുമ്പോഴാണ് ഇതാ വീണ്ടും ഒരു ഭൂകമ്പം. ഇത്തവണയും പ്രതിസ്ഥാനത്ത് ആദ്യമെത്തിയത് ക്രിക്കറ്റിൽ അത്രയൊന്നും അവകാശപ്പെടാനില്ലാത്ത കൊച്ചു കേരളത്തിന്റെ പ്രതിനിധിയാണെന്നത് അത്ഭുതം. ഒരിക്കൽ നമ്മുടെ അഭിമാനമെന്ന് മലയാളികൾ എല്ലാം വാഴ്ത്തിയ ശ്രീശാന്തിന്റെ അറസ്റ്റിൽ നിന്ന് തുടങ്ങിയ ഐപിഎൽ കോഴ വിവാദം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ഏറ്റവും ഉന്നതരിലെത്തി നിൽക്കുമ്പോൾ ഗെയിലിന്റെ തകർപ്പനടികളും മലിംഗയുടെ തീതുപ്പുന്ന യോർക്കറുകളുമൊന്നും ഒന്നുമല്ലെന്ന് മനസ്സിലാകുന്നു. നമ്മൾ കാണാത്ത, നമുക്കൊന്നും അറിയാത്ത എത്രയോ കളികളാണ് ഐപിഎല്ലിൽ നടക്കുന്നത്. എങ്കിലും ഈ വിവാദങ്ങൾക്കിടയിലും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. അവർ ആവേശമുള്ള ഒരു ഫൈനലിന് വേണ്ടി കാത്തിരിക്കുന്നുമുണ്ട്. വിവാദങ്ങൾക്കിടയിൽ നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സും ഒരു വിവാദത്തിലും പെടാത്ത സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കാനിറങ്ങുന്ന മുംബൈ ഇന്ത്യൻസും കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഐപിഎൽ കലാശപ്പോരാട്ടത്തിനിറങ്ങും. തൽക്കാലം കളത്തിനകത്തെ കളികൾ മാത്രം നോക്കിയാൽ അതാണ് സത്യമെന്ന് വിശ്വസിച്ചാൽ ആർക്കാകും സാധ്യത? പ്രശസ്ത ക്രിക്കറ്റ് ലേഖകൻ കെ വിശ്വനാഥ് വിലയിരുത്തുന്നു.
ഈ ഒരു കടലാസിലെങ്കിലും കുറെ കൂടി, അല്ലെങ്കിൽ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി ശക്തമായ ടീം ചെന്നൈ സൂപ്പർ കിങ്സ്. ധോണി, റെയ്ന, അതേപോലെ തന്നെ മൈക്ക് ഹസി തുടങ്ങിയ മികച്ച കളിക്കാരുടെ സാന്നിധ്യം, അതുപോലെ ബൌളിംഗിലും മികച്ച പ്രകടനമാണ് മോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള താരങ്ങൾ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 60-40 എന്ന രീതിയിൽ ചെന്നൈക്ക് മുൻതൂക്കമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതേ സമയത്ത് മുമ്പേ ഓരോ മത്സരം കഴിയും തോറും മെച്ചപ്പെട്ടു വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു സാന്നിധ്യം അവർക്ക് നൽകുന്ന ഒരു മേൽക്കൈ, അത് വളരെ നിർണായകവുമാണ്. സച്ചിൻ കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ടീമിലുണ്ടാക്കുന്ന ഒരു സാന്നിധ്യം. അതേസമയത്ത് തന്നെ ഹർഭജൻ സിംഗ് ഫോമിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ കീരൻ പൊള്ളാടിനെ പോലുള്ള വെസ്റ്റ് ഇന്ത്യൻ താരങ്ങൾ മികച്ച ഏത് സമയത്തും എന്ത് അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ കൽപ്പുള്ളതാണ്. അപ്പൊ ഒരു 2020 ക്രിക്കറ്റിന് വളരെ അനുയോജ്യമായ ഒരു ടീമാണ് ബോംബെ. പക്ഷെ എങ്കിൽ പോലും ഒരു നേരിയ മുൻതൂക്കമെങ്കിലും ചെന്നൈക്ക് നൽകേണ്ടതുണ്ട് എന്ന് കരുതുന്നു.
ചെന്നൈക്ക് അല്പം മുൻതൂക്കമുണ്ടെങ്കിലും മുംബൈ ഇന്ത്യൻസിനെ ഒട്ടും കുറച്ചു കാണാൻ പറ്റില്ലെന്നാണ് കേരള രഞ്ജി ടീം താരവും മുൻ ക്യാപ്റ്റനുമായ സോണി ചെറുവത്തൂരിന്റെ അഭിപ്രായം.
നമ്മള് ഐപിഎൽ സീസൺ മൊത്തത്തിൽ, അല്ലെങ്കിൽ ഇതുവരെയുള്ള ഐപിഎൽ നോക്കുന്ന സമയത്തൊക്കെ തന്നെ ഏറ്റവും സ്ഥിരതയാർന്ന ഒരു പ്രകടനം കാഴ്ചവെച്ച ടീം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയായിരിക്കാം. അത് ഐപിഎൽ 1 മുതൽ 6 വരെ അവരുടെ പ്രകടനം, 5 ഫൈനലിലെത്തുക അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ തന്നെ വളരെ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുക. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തീർച്ചയായിട്ടും സാധ്യത എവിടെയോ രഞ്ജി കൂടുതലുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിരത അതർ തന്നെ ഇല്ലെങ്കിൽ പോലും വളരെ ടാലന്റഡ് ആയിട്ടുള്ള മാച്ച് വിന്നേഴ്സ് കളിക്കുന്ന ടീമാണ്. പൊളാർഡിനെ പോലെ സച്ചിൻ ടെണ്ടുൽക്കർ, അല്ലെങ്കിൽ രോഹിത് ശർമ്മ, മലിംഗ, ഹർഭജൻ സിംഗ് ഇവരൊക്കെ തന്നെ ഒരു ഒരു താരനിമിഷമായ ഒരു ടീമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്ലേയേഴ്സ് ഉള്ള ഒരു ടീമിന് ഏത് സമയത്തും ഏത് കണ്ടീഷൻസിലും തിരിച്ചു വരാൻ സാധിക്കും, എവിടെയില്ലാത്തൊരു മാച്ച് ജയിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു ടാലന്റിന്റെയും കൺസിസ്റ്റൻസിയുടെയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
കളികൾ കളത്തിനകത്ത് മാത്രമാണ് നടക്കുന്നതെങ്കിൽ മത്സരം ആവേശകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഐപിഎൽ സീസണിൽ കണ്ട പോരാട്ടങ്ങളെല്ലാം കളിപ്രേമികളെ പിടിച്ചിരുത്തുന്നതായിരുന്നു. 30 പന്തിൽ സെഞ്ചുറി തികച്ച ക്രിസ് ഗെയിലിനെ പോലുള്ള താരങ്ങൾ എല്ലാ വാതുവയ്പ് കഥകൾക്കിടയിലും ഈ ഐപിഎല്ലിന്റെ ഓർമ്മകളാകും. ഒരു മലയാളി നാണക്കേടായപ്പോൾ മലയാളികൾക്ക് ആശ്വസിക്കാൻ മറ്റൊരു താരത്തെ കിട്ടി. ശ്രീശാന്ത് കളിച്ച അതേ രാജസ്ഥാൻ റോയൽസ് ടീമിൽ പ്രധാന താരമായി മാറിയ സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന 19-കാരൻ അവസാന കുറച്ച് കളികളിൽ നിറം മങ്ങിയെങ്കിലും കളിവിദഗ്ധരുടെയും കളിപ്രേമികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ സഞ്ജുവിനായി. ഇനിയും ഏറെ വളരാൻ കഴിവുള്ള താരമാണ് സഞ്ജുവെന്ന് കേരള ടീമിൽ സഞ്ജുവിനൊപ്പം കളിക്കുന്ന സോണി ചെറുവത്തൂർ പറയുന്നു.
അദ്ദേഹത്തിന്റെ കഴിവില് ആർക്കും ഒരു സംശയം തോന്നാൻ സാധ്യതയില്ല. കാരണം ഈ വർഷത്തെ ആദ്യ രഞ്ജി ട്രോഫി മത്സരത്തിൽ ഹിമാചൽ പ്രദേശിനെതിരെ അദ്ദേഹം നേടിയ സെഞ്ചുറി, ഹിമാചൽ പ്രദേശ് എനിക്ക് തോന്നുന്നു ബാറ്റ്സ്മാൻമാർക്ക് ഏറ്റവും പ്രശ്നമുള്ള, അല്ലെങ്കിൽ ബാറ്റ്സ്മാൻമാർ പോവാൻ മടി കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഹിമാചൽ പ്രദേശ്. അവിടെ ബോൾ സ്വിംഗ് ചെയ്യും. നമ്മള് എനിക്ക് 5-6 വിക്കറ്റ് പോയതിന് ശേഷം അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് അത്തരത്തിലുള്ള ഒരു സെഞ്ചുറി നേടിയത് അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കഴിവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ടെമ്പർമെന്റ് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയതാണ്. ആ ഒരു പ്രകടനം അദ്ദേഹത്തിന് മുന്നോട്ടുള്ള മത്സരങ്ങളിൽ 1-ഡേയും 2020 കാണിക്കാൻ സാധിച്ചു.
ഒരു കളി കൂടി കഴിഞ്ഞാൽ ഐപിഎല്ലിന്റെ ഈ സീസണും കഴിയും. പക്ഷേ കുടത്തിൽ നിന്നിറങ്ങിയ ഭൂതം തിരിച്ചു കയറാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം? പ്രമുഖ സ്ഥാനങ്ങളിലിരിക്കുന്ന ആരുടെയൊക്കെ വിക്കറ്റാണ് തെറിക്കാൻ പോകുന്നത്? തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് കളത്തിന് പുറത്ത് കളിക്കുന്നതെന്ന് കെ വിശ്വനാഥ് ചൂണ്ടിക്കാട്ടുന്നു.
ഈ തവണ ആണ് ഐ പി എൽ ഏറ്റവും ജനകീയവും ജനപ്രിയവുമായി മാറുകയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും മീഡിയയിൽ ഇത്ര ശക്തമായിട്ട് വരികയും ചെയ്ത ഈ വർഷമാണ്. പക്ഷെ ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ ഈ വിവാദം വരികയും അതിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഇതിനാൾക്കാരുള്ള താല്പര്യം വല്ലാത്ത രീതിയിൽ കുറയ്ക്കുകയും ചെയ്തിട്ടുള്ള സത്യമാണ്. ഒരു 50% പെട്ടെന്ന് താഴ്ന്നിട്ട് പോയി. കളി കാണുന്ന ആൾക്കാരുടെ കുറഞ്ഞു, അതിന്റെ റേറ്റിംഗ് കുറഞ്ഞു എന്ന് സത്യമാണ്. മാത്രമല്ല ഐ പി എല്ലിൽ ഇതിനുള്ള സാഹചര്യം ബി സി സി എന്നെ ഒഴികൊടുത്തിരിക്കുകയാണ്. ഓരോ മത്സരത്തിന് ശേഷം നടത്തുന്ന ആഫ്റ്റർ പാർട്ടികൾ, അതിൽ നിന്ന് ആളുകൾക്ക് നുഴഞ്ഞു കയറാനും അല്ലെങ്കിൽ മറ്റു രീതിയിൽ കളിക്കാരെ സ്വാധീനിക്കാനും അവരെ പ്രലോഭിപ്പിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കളിക്കാർ ഇതിൽ വീണു പോകാനുള്ള സാധ്യതയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയൊരു സംഘം കളിക്കാർ ഈ സ്പോട്ട് ഫിക്സിംഗിൽ ഇൻവോൾവ് ആണ് എന്ന് തന്നെയാണ്.
ഓസ്ട്രേലിയയിലെ കളിപ്രേമികളുടെ വാക്കുകളും വ്യത്യസ്തമല്ല. ഐ പി എല്ലിനോട് മാത്രമല്ല 2020 ക്രിക്കറ്റിനോട് പോലും താല്പര്യമില്ലാതായെന്ന് പറയുകയാണ് സിഡ്നിയിലെ ഹോൾസ്വർത്തിയിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൂട്ടായ്മയിലെ കളിക്കാർ രാജേഷ് സാഹ, വിജയ് നായർ, ചന്ദ്രസേനൻ ഉണ്ണി തുടങ്ങിയവർ.
തീർച്ചയായും 2020 എന്ന് പറയുന്ന കളി എൻ്റെ വ്യക്തിഗത അഭിപ്രായത്തിൽ എനിക്ക് 50 overs കളിയുടെ അത്രയും ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള കളിയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നടന്ന വിവാദമെല്ലാം കമ്പയർ ചെയ്യുവാണെങ്കിൽ ക്രിക്കറ്റിന് തന്നെ ഒരു പെരുദോഷമുള്ള ഒരു കളിയായിട്ടാണ് എൻ്റെയും പിന്നെ എനിക്ക് കുറച്ചറിയാവുന്ന സുഹൃത്തുക്കളും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ പറയുന്നത്.
പിന്നെ എസ്പെഷ്യലി മലയാളി എന്നുള്ള നിലയിൽ ശ്രീശാന്ത് എന്നുള്ള ആൾ ഇൻവോൾവ് ആയതുകൊണ്ട് നമുക്കൊക്കെ ഒരു ശരിക്കൊരു ഭയങ്കര വിഷമമുണ്ട് കളിയിൽ ഇങ്ങനെ ആയതുകൊണ്ട്. പിന്നെ സ്പോട്ട് ഫിക്സിംഗ് എന്ന് നമ്മൾ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഐ പി എൽ എന്ന് പറയുന്ന സ്പോട്ട് ഫിക്സിംഗ് എന്ന് വെച്ചാൽ മാച്ച് ഫിക്സിംഗ് തന്നെയാണ്, കാരണം അത്ര ചെറിയൊരു ഗെയിമാണ്.
നിങ്ങൾ ഐ പി എല്ലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ കറപ്ഷൻ കുറയ്ക്കാനുള്ള എല്ലാ സാങ്കേതികത്വവും അവിടെയുണ്ട്. പക്ഷേ ഇവിടെ ബി സി സി ഐയുടെ ട്രഷററോ അല്ലെങ്കിൽ ബി സി സി ഐയിലെ അംഗങ്ങൾ തന്നെയാണ് പല ഫ്രാഞ്ചൈസികളെയും നിയന്ത്രിക്കുന്നത്. ഇത് ഐ പി എല്ലിലുള്ള വിവാദവും കറപ്ഷനും കൂട്ടാൻ എല്ലാ തരത്തിലും സഹായിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം.
മുമ്പുള്ള വിവാദങ്ങളോടെ തന്നെ ഐ പി എല്ലിന്റെ ജനപ്രീതി ഇടിഞ്ഞുവെന്നാണ് ഗ്രേറ്റ് ക്രിക്കറ്റ് അമ്പയറായ അനിൽ പിള്ള പറയുന്നത്.
ആ പ്രീവിയസ് എപ്പിസോഡ് ഉണ്ടായതിനു ശേഷം ആ ഒരു ഇൻട്രസ്റ്റ് പബ്ലിക്കിന്റെ പോയ മാതിരി തന്നെ ഇതിലും ഒരുവിധം ആൾക്കാരുടെ ചിലപ്പോൾ ആ ഇൻട്രസ്റ്റ് ഗെയിമിനോടുള്ള എസ്പെഷ്യലി 2020 മെയിൻലി ഒരു ബെറ്റിംഗ് ഗെയിമായിട്ട് കൺസിഡർ ചെയ്യുന്ന രീതിയിൽ നോക്കുന്ന പബ്ലിക് ഉണ്ട്.
ക്രിക്കറ്റ് ബിസിനസ്സായി മാറുന്ന കാഴ്ചയാണ് ഐ പി എൽ എന്നും അതിനെ കളിയായി കാണാൻ കഴിയുന്നില്ലെന്നും ക്രിക്കറ്റ് പ്രേമിയായ ഷോബി മാത്യു ചൂണ്ടിക്കാട്ടുന്നു.
യഥാർത്ഥത്തിൽ ഇപ്പോൾ ഐ പി എല്ലിലുള്ള വിവാദം കാരണം ക്രിക്കറ്റിലുള്ള താല്പര്യം കുറഞ്ഞിട്ടില്ല, പക്ഷേ ഐ പി എല്ലിലുള്ള താല്പര്യം കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ക്രിക്കറ്റ് കളി തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ സംശയം ഞങ്ങളുടെ ഉള്ളിൽ ആയി തുടങ്ങിയിരിക്കുന്നു.
കളിപ്രേമികൾ തന്നെ കൈയൊഴിയുന്നതോടെ ക്രിക്കറ്റിന്റെ ജനപ്രീതിയെയാണ് അത് ബാധിക്കുന്നത്. ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയല്ലാതായിട്ട് കാലം കുറേയായി. ഇപ്പോഴത് കള്ളന്മാരുടെ മാത്രം കളിയായോ എന്നാണ് ചിലരുടെ സംശയം. ഇതിൽ നിന്ന് കളിയെ രക്ഷിക്കേണ്ട ചുമതല കളിപ്രേമികൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കളിക്കാർക്ക് തന്നെയാണ്.